chapter 2.
ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം. നാലും അഞ്ചും വാക്യം. ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം അതിന്റെ നാലും അഞ്ചും വാക്യം.
മനുഷ്യർ തള്ളിക്കളഞ്ഞതെങ്കിലും ദൈവം തിരഞ്ഞെടുത്തതും ദൈവത്തിന് വിലപ്പെട്ടതുമായ ജീവനുള്ള കല്ലായ ക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി പണിയപ്പെടുന്നു. നിങ്ങൾ ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്വീകാര്യമായ ആത്മീയ യാഗങ്ങൾ അർപ്പിക്കുന്ന വിശുദ്ധ പുരോഹിത വർഗം ആകേണ്ടതിന് തന്നെ.
ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവനുള്ള കല്ലുകൾ. യു ആർ എ ലിവിംഗ് സ്റ്റോൺ. നിങ്ങൾ ജീവനുള്ള കല്ലാണ്. സന്ദേശത്തിന്റെ ടൈറ്റിൽ അതാണ്, നിങ്ങൾ ജീവനുള്ള. പ്രൈസ് ദി ലോർഡ്. ജീവനുള്ളതുപോലെ കാണിച്ചേ. സ്തോത്രമൊക്കെ പറഞ്ഞ് ഒരു ചിരിയൊക്കെ ചിരിച്ച് പ്രൈസ് ദി ലോർഡ് കൈയ്യൊക്കെ ഒന്ന് അടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുന്ന റിലാക്സ് ചെയ്ത ദൈവസന്നിധിയിൽ. ആമേൻ. യു ആർ എ ലിവിംഗ് സ്റ്റോൺ. ജീവനുള്ള കല്ല്. ബൈബിളിൽ മൂന്ന് തരം കല്ലുകളെ കുറിച്ച് പറയുന്നുണ്ട്. യേശുവിനെ മഹത്വപ്പെടുത്തുന്ന യേശുവാകുന്ന മൂലക്കല്ലിനോട് ചേരുന്ന ജീവനുള്ള കല്ലുകളാക്കി ദൈവം നമ്മളെ മാറ്റിയതിനായി ദൈവത്തിന് സ്തോത്രം ഒന്നുകൂടെ അർപ്പിച്ച്. മൂന്നരം കല്ലുകൾ അവിടെ പറയുകയാണ്. ഒന്ന് പത്രോസ് രണ്ടിൽ പറയുകയാണ്, ദാറ്റ് യു ഷുഡ് ഡിക്ലെയർ. പത്താം വാക്യം വരെ വായിക്കുന്ന സമയക്കുറവുള്ളത് കൊണ്ടാണ് അവിടെ ആ രണ്ട് വാക്യം വായിച്ച് നിർത്തിയത്. നിങ്ങൾ ദൈവത്തെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വന്ന് മഹത്വപ്പെടുത്തേണ്ടതിന്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിനെ മഹത്വപ്പെടുത്തണമെന്ന് എത്രവർക്ക് ആഗ്രഹമുണ്ട്? ആദ്യത്തെ കല്ല് ഐസയുടെ പ്രവചനം അഞ്ചാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ദി ബുക്ക് ഓഫ് ഐസയ, ദി ഫിഫ്ത് ചാപ്റ്റർ, ഒന്നും രണ്ടും വാക്യം ഒന്ന് വായിച്ചേക്കാം.
ഞാൻ എന്റെ പ്രിയതമന് ഒരു പാട്ട് പാടട്ടെ. തന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ചുള്ള എന്റെ പ്രിയതമന്റെ പാട്ട് തന്നെ. എന്റെ പ്രിയതമന് ഫലപുഷ്ടിയുള്ള കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു.
ഫലപുഷ്ടിയുള്ള
കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു.
ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു.
അദ്ദേഹം അതിനു ചുറ്റും വേലി കെട്ടി. കല്ലുകളെല്ലാം നീക്കിക്കളഞ്ഞു.
പായത്ത കല്ല്, വിലയില്ലാത്ത കല്ല്, നീക്കിക്കളയേണ്ട കല്ലുണ്ട്. പ്രിയന്റെ മുന്തിരിത്തോട്ടത്തിൽ ഫലമുള്ളതാകണമെങ്കിൽ എത്രവർക്ക് ആഗ്രഹമുണ്ട്? നിങ്ങൾ ഫലമുള്ളതായിരിക്കണം. യേശുവിനെ മഹത്വപ്പെടുന്നതായിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും യേശു പറഞ്ഞിരിക്കുന്ന അനുഗ്രഹം, സമൃദ്ധി, ഫലം, ഫ്രൂട്ട്ഫുൾനെസ് നിങ്ങളുടെ ജീവിതത്തിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ആമേൻ. ഫലമുള്ള ഒരു മുന്തിരി തോട്ടമാകണമെങ്കിൽ അതിന്റെ ചുറ്റിനും വേലി കെട്ടി, എന്നിട്ട് വിലയില്ലാത്ത കല്ലുകളെ മാറ്റി. അപ്പൊ മുന്തിരിത്തോട്ടത്തിൻ്റെ അകത്ത് ഫലം വേണമെങ്കിൽ വിലയില്ലാത്ത കല്ലുകളെ മാറ്റണം. അടുത്തേക്ക് നടന്നു പറയാം, വിലയില്ലാത്ത കല്ലുകളെ മാറ്റണം. ആമേൻ. അത് പ്രത്യേകിച്ച് ആ കല്ലുകൾ കൊണ്ട് ഗുണമൊന്നുമില്ല, പിറക്കി കളയേണ്ട കല്ല. നിന്റെ വളർച്ചയെ ബാധിക്കുന്ന കല്ല, നിന്റെ ഫ്രൂട്ട്ഫുൾനെസ്സിനെ അല്ലെങ്കിൽ നിന്റെ ഫലത്തെ തടസ്സപ്പെടുത്തുന്ന കല്ല. ആ കല്ലെന്താണ്? അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ആറാം അധ്യായം ഏഴും അധ്യായം വായിക്കുമ്പോ സ്റ്റെഫാനോസ് ദൈവത്തിന്റെ അഭിഷിക്തൻ എഴുന്നേറ്റ് ദൈവത്തിന്റെ വചനം സംസാരിച്ചു. വചനം സംസാരിച്ചപ്പോൾ കേട്ടുകൊണ്ടിരുന്നവർ പല്ല് കടിച്ചിട്ട് കല്ലുകൾ എടുത്തു, അവനെ കല്ലെറിഞ്ഞു വീഴ്ത്തി. അപ്പം അഭിഷിക്തന്മാരെ കല്ലെറിയുന്ന കല്ലുണ്ടല്ലോ, അത് വില കുറഞ്ഞതാ. വചന സന്ദേശം കേൾക്കുമ്പോൾ ആ സന്ദേശത്തിന്റെ എതിരെ നിന്റെ മനസ്സിന്റെ അകത്ത്, നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഉയർന്നു വരുന്ന ചിന്തകളുണ്ടല്ലോ. ഈ വചനം എന്തിനാ അയക്കുന്നറിയാമോ? നിന്നെ നശിപ്പിക്കാനല്ല, ജീവിപ്പിക്കാനാ. നിന്റെ ജീവിതത്തിൽ ഫലമുണ്ടാകുന്നതിന്, നിന്നെ വെട്ടി നിന്നെ നേരെയാക്കി നിന്റെ അകത്ത് യേശുവിന് മഹത്വം വരുത്തുന്ന വെളിച്ചത്തിൽ നടക്കാൻ പറ്റുന്ന, ദൈവത്തിന് വേണ്ടി ഫലം പുറത്തുകൊണ്ടിരുന്ന അനുഗ്രഹമായി തീരുവാൻ വേണ്ടി ഈ വചനം അയക്കുന്നത്. എന്നാൽ ഈ വചനം കേൾക്കുമ്പോൾ ഇതെന്നെ കുത്തി പറയാണ്, ഇത് എന്നോട് പാസ്റ്റർ എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ വചനം സംസാരിക്കുന്ന ആൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് ഓർത്ത് നിന്റെ മനസ്സിട്ട് ഇറുക്കിയാൽ ഞാൻ ഒരു കാര്യം പറയാം, അത് വില കുറഞ്ഞൊരു അനുഭവമാണ്. നിന്റെ ഫലത്തെ നീ തന്നെ തടസ്സപ്പെടുത്തുകയാണ്. എന്നാൽ ഇന്ന് പകൽ ദൈവവചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. വില കുറഞ്ഞ അഭിഷിക്തന്മാരെതിരെ എറിയുന്ന കല്ലായിരിക്കാം, സംസാരിക്കുന്ന കല്ലായിരിക്കാം, സഭയ്ക്കെതിരെ സംസാരിക്കുന്നതായിരിക്കാം, വേറൊരു കൂട്ടു വിശ്വാസിനെതിരെ സംസാരിക്കുന്നതായിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശുവിന്റെ പക്കൽ ഒരു സ്ത്രീയെ വ്യഭിചാരത്തിൽ പിടിച്ചുകൊണ്ടുവന്നു. അന്നത്തെ മതപുരോഹിതന്മാരും നാട്ടിലെ ശ്രേഷ്ഠന്മാരെല്ലാം അങ്ങോട്ട് വന്നിട്ട് കല്ലെടുത്തെറിയാൻ, കർത്താവ് പറഞ്ഞു പാപമില്ലാത്തവൻ ആദ്യം എറിയട്ടെ എന്ന് പറഞ്ഞു. ഓരോരുത്തരും അവരുടെ കല്ല് താഴെയിട്ടിട്ട് പോയി. അതായത് വേറൊരുത്തന്റെ പോരായ്മ കുറവ് കണ്ടിട്ട് അതിനെ ചൂഷണം ചെയ്ത് കല്ലെറിയാൻ നിൽക്കുന്നത് വില കുറഞ്ഞ കല്ല. അത് മാറ്റിയാലേ ഉള്ളൂ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുള്ളൂ. ദൈവസഭയ്ക്കകത്ത് വരുന്ന എല്ലാരും പരിശുദ്ധരൊന്നുമല്ല. ഞാനൊരു പാസ്റ്റർ അല്ല, 20 കൊല്ലത്തിലധികമായി കർത്താവിന്റെ വചനം സംസാരിക്കുന്നത്. ബലഹീനമായതും കുറവുകളുള്ളതും പ്രയാസമുള്ളവരുമൊക്കെയാണ് വരുന്നത്. പക്ഷെ അവര് യേശുവിന്റെ കാൽക്കല വന്നിരിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ നീ എന്തൊക്കെ തെറ്റും കുറവുമായിട്ടാണോ വന്നത്, പ്രൈസ് ലോർഡ്, നിന്റെ മേൽ ഒരു കല്ല് വീഴുവാൻ എന്റെ കർത്താവ് സമ്മതിക്കുകയല്ലെന്ന് ഇന്ന് പകൽ മനസ്സിലാക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ കാൽക്കല ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ മോശമായി നടന്നവനായിരിക്കാം, കല്ല് കുടിച്ചവനായിരിക്കാം, പെണ്ണ് പിടിച്ചവനായിരിക്കാം, വൃത്തികേട് കാണിച്ചവനായിരിക്കാം. എന്നാൽ യേശുവിന്റെ കാൽക്കല ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ കല്ലെറിഞ്ഞു വീഴ്ത്തുന്ന കർത്താവല്ല, എന്നെ രക്ഷിക്കുന്ന കർത്താവ്, എന്നെ ഉയർത്തുന്ന കർത്താവ്. ഹല്ലേലൂയ. മകളെ, നീ സന്തോഷത്തോടെ പോകുക, വീണ്ടും പാപം ചെയ്യരുതെന്ന് പറഞ്ഞ് ധൈര്യം തരുന്ന കർത്താവാണെന്ന് ഇന്ന് പകൽ നീ മറക്കരുത്. ജീവിതത്തിൽ ഫലം വേണമെങ്കിൽ വേറൊരുത്തിന്റെ ബലഹീനത കണ്ടിട്ട് കല്ലെറിയരുത്. അടുത്തിരിക്കുന്ന ആളത്ത് പറഞ്ഞ വേറൊരുത്തിന്റെ ബലഹീനത കണ്ടിട്ട് കല്ലെറിയരുത്. ആരോ പറഞ്ഞു, ഒരു സർവേ എടുത്തപ്പോ പറഞ്ഞു, 1 out of 3 people in a church is dysfunctional. അത് മലയാളത്തിൽ എനിക്ക് വാക്കറിഞ്ഞുകൂടാ. 1 out of 3 people in a church is dysfunctional. അടുത്തിരിക്കുന്ന ആൾ രണ്ടുപേരെ നോക്കിക്കെ, അവർക്ക് രണ്ടുപേർക്കും അടുത്തിരിക്കുന്ന രണ്ടുപേരെ നോക്കിക്കെ, അവർ രണ്ടുപേർക്കും കുഴപ്പമില്ലെങ്കിൽ മിക്കവാറും കുഴപ്പം. 1 out of 3 people is dysfunctional. അടുത്ത് രണ്ടുപേർക്കും കുഴപ്പമില്ലെങ്കിൽ മിക്കവാറും കുഴപ്പം നിനക്കായിരിക്കും. വില കുറഞ്ഞ കല്ല് മാറ്റണം. അഭിഷിക്തരെതിരെയായിരിക്കാം, സഭയ്ക്കെതിരെയായിരിക്കാം, കൂടെ വന്നിരിക്കുന്ന വിശ്വാസിയുടെ കുറവ് കണ്ടിട്ട് കുറ്റം പറയുന്നതായിരിക്കാം. അത് മാറ്റാൻ തയ്യാറാണെങ്കിൽ നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മറക്കരുത്. എന്താണ് ഈ വേണ്ടാത്ത കല്ലുകൾ? മനുഷ്യരെ ദോഷം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കല്ല്, ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്ന കല്ലുകൾ. ചിലവരുടെ അകത്ത് ഞാൻ കണ്ടുണ്ട്, എനിക്ക് വളരെ വളരെ എന്താ പ്രയാസം തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിലും അപ്പുറം സർപ്രൈസ്ഡ്. സഭയ്ക്കേത്തും എനിക്കൊരു കാര്യം മനസ്സിലായി, സഭയ്ക്കകത്ത് വരുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ടതല്ല. അഷറായിരിക്കാം, കോയറി പാടുന്നതായിരിക്കാം, കൂടെ നിൽക്കുന്നതായിരിക്കാം, പാസ്റ്ററിനെ പരിചയമുള്ളത് കൊണ്ടോ കൂടെ വരുന്നത് കൊണ്ടോ നീ രക്ഷിക്കപ്പെട്ടവനാണോന്നില്ല. രക്ഷിക്കപ്പെട്ടവനാണെന്നുള്ള തെളിവ് 3 കാരണമാ. 1 യോഹനൻ 1:8-9 വാക്യത്തിൽ 3 കാര്യം പറയുന്നുണ്ട്. ഒന്ന് വായിച്ച്, 1 John 1:5, 6 and 7.
ഞങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന സന്ദേശം ഇതാണ്, ദൈവം വെളിച്ചമാകുന്നു.
ദൈവം വെളിച്ചമാണ്, വായ തുറന്ന് പറ, ദൈവം വെളിച്ചമാകുന്നു. ആ
ദൈവത്തിൽ ഇരുട്ട് അശേഷമില്ല,
ദൈവത്തിൽ ഇരുട്ട് അശേഷമില്ല. അപ്പൊ ആദ്യത്തെ ഒരു വിശ്വാസിയാന്നുള്ള തെളിവ് എന്താണെന്നറിയാമോ? What do you believe? നീ എന്തു വിശ്വസിക്കുന്നു? ദൈവം വെളിച്ചമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിൽ ഇരുട്ടില്ലെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ദൈവം നല്ലവനാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ദൈവം നിന്നെ സ്നേഹിക്കുന്നവനാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അല്ലേ, യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ? കന്യാ മറിയത്തിൽ കൂടെ യേശു പരിശുദ്ധാത്മാവിൽ ജനിച്ചെന്ന് വിശ്വസിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ രക്തം നിന്റെ പാപത്തെ കഴുകിക്കളയാൻ മതിയായതാണ്. ആമേൻ. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ് മനുഷ്യന്റെ രക്ഷയ്ക്കായി തന്നിരിക്കുന്ന ഒറ്റയൊരു വഴിയാണ്. നിന്റെ പിതാവായ ദൈവത്തിന്റെ നിന്റെ മതി ഒറ്റയൊരു മധ്യസ്ഥനാണ് യേശു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? Praise the Lord. Hallelujah. Amen. That is good. നമ്മളെല്ലാം വിശ്വസിക്കുന്നവരാ, അതാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. എന്നാൽ ആറാം വാക്യം വായിച്ച്,
നമുക്ക് അവിടത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നുവെങ്കിൽ.
അപ്പം what do you practice? നടപ്പ്. അപ്പൊ വിശ്വാസിയാന്നുള്ളതിന്റെ തെളിവ് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ മുന്തിരിത്തോട്ടത്തിൽ നിന്നെ ദൈവം നട്ടതാണെന്ന തെളിവ് എന്താണെന്നറിയാമോ? ഒന്ന്, നിന്റെ വിശ്വാസം വെളിച്ചമാണെന്ന് വിശ്വസിക്കണം. രണ്ട്, നിന്റെ നടപ്പ്. അടുത്തേക്ക് നടത്തുക, നടപ്പ്, നിന്റെ നടപ്പ്. What do you practice? അത് നിന്റെ ഓൺഗോയിങ് പ്രാക്ടീസ് ഇൻ ലൈഫ് എന്താണ്? What is the pattern of your life? നിന്റെ റൂട്ടീൻ എന്താണ്? ഞായറാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവും ഒക്കെ വന്ന സ്തോത്രം പറയും, ഇട ദിവസത്തെ മീറ്റിങ്ങിന് പോയി സ്തോത്രം പറയും, എന്നാൽ നടപ്പ് ബാക്കി ഉള്ള ദിവസങ്ങളിൽ ദൈവവചനത്തിന് യോഗ്യമായ വിധത്തിൽ അല്ലെങ്കിൽ ഇടയ്ക്കൊരു വീഴ്ച പറ്റുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു ദിവസം പ്രാർത്ഥിക്കാൻ പറ്റില്ല, അതല്ല ഞാൻ പറയുന്നത്. എന്നാൽ നിന്റെ അകത്ത് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ, പ്രാർത്ഥനയില്ല, ആരാധനയില്ല, വചനവായനയില്ല, സ്തോത്രം പറയുന്ന പരിപാടിയില്ല, ക്ഷമിക്കുന്ന പരിപാടിയില്ല, കർത്താവിന് കൊടുക്കുന്ന പരിപാടിയില്ല, ഇതൊന്നുമില്ല, വിശുദ്ധി നടക്കുന്ന പരിപാടിയിൽ ഒന്നുമില്ലെങ്കിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. അടുത്തേക്ക് നടത്തവരെ, എന്തോ ഒരു കുഴപ്പമുണ്ട്. പക്ഷെ പറഞ്ഞു വന്ന വിഷയം മൂന്നാമത്തേതാണ്, ഏഴാം വാക്യം വായിച്ചു.
എന്നാൽ അവിടുന്ന് വെളിച്ചത്തിലായിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് അന്യോന്യം കൂട്ടായ്മയുണ്ട്.
നമുക്ക് അന്യോന്യം കൂട്ടായ്മയുണ്ട്. അടുത്തേക്ക് നടത്തണം, നമുക്ക് അന്യോന്യം. മൂന്നാമത്തെ കാര്യം എന്നറിയാമോ? ഹൗ ഡു യു ഗെറ്റ് അലോങ് വിത്ത് അതേഴ്സ്? നീ വിശ്വാസിയാന്നുള്ള തെളിവ് ബാക്കിയുള്ളവരായിട്ട് നീ എങ്ങനെ എങ്ങനെ നടക്കുന്നു? If you can't get along with anybody, ആരെയും സഹിക്കത്തില്ല, ആരെയും കണ്ണെടുത്താൽ കാണത്തില്ല. ചിലർ പറയല്ലേ, പാസ്റ്ററേ എന്റെ പഴയ ജീവിതത്തിലെ കൂട്ടുകാരാണ് നല്ലത്, സഭയ്ക്ക് തൊട്ടെണ്ണത്തിനെ വിശ്വസിക്കത്തില്ല. സഭയ്ക്കല്ല കുഴപ്പം, നിനക്കെന്തോ കുഴപ്പമുണ്ട്. ചിലർ പറയും, എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് ദൈവമായിട്ട് ബന്ധപ്പെട്ട് നടന്നോളാം, പറ്റും, സ്വർഗത്തിൽ പോകുമായിരിക്കും. പക്ഷെ ഭൂമിയിൽ ഫലമുള്ളൊരു മുന്തിരി വള്ളിയായി തീരിയല്ല. ദൈവമാണ് ദൈവത്തിന്റെ സഭയെ സ്ഥാപിച്ചത്, മനുഷ്യൻ ബുദ്ധി കൊണ്ടുണ്ടാക്കി എടുത്തതല്ല. ദൈവം പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെതിരെ ജയിക്കുകയില്ല. സഭയ്ക്കകത്ത് നീ ഒരു ഭാഗമായിരിക്കണം, അതിന്റെ അകത്ത് പേരറക്കണം, അതിന്റെ അകത്ത് വളരാൻ സമ്മതിക്കണം. അങ്ങനെയാണെങ്കിൽ നിനക്കൊരു ബന്ധമുണ്ടെങ്കിൽ അതിന്റെ അകത്ത് ഫലമുണ്ടെന്ന് മറക്കരുത്. മനസ്സിലാക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ ആത്മീയ ലൈഫിന്റെ അകത്തും നിന്റെ ജീവിതത്തിൽ മുറിവേറുന്ന സമയങ്ങൾ കണ്ടേക്കാം. മനസ്സിലാവുന്നുണ്ടോ? മുറിവില്ലാത്ത ആരുമില്ല. I have been hurt. ഞാൻ ശുശ്രൂഷകനായിട്ട് നിന്നിട്ട് ഇപ്പം എത്ര കൊല്ലമായി. മനുഷ്യരുടെ പെരുമാറ്റവും രീതിയെ കാണുമ്പോൾ നമുക്ക് ചിലപ്പം അമ്പരുന്നു. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, കരുതുന്നു, കരയുന്നു, അവരുടെ മേലുള്ള പിശാചനെ ശാസിക്കുന്നു, വചനം കൊടുക്കുന്നു, അനുഗ്രഹിക്കുന്നു. അന്നാലും ചിലവരുത്തരൊക്കെ സ്വഭാവം കാണുമ്പോൾ അവർക്ക് ഇത് എന്തുണ്ട്? എന്നാൽ മനസ്സിലായി, കർത്താവേ, അന്നാലും ക്ഷമിച്ച് സ്നേഹിച്ച് പ്രാർത്ഥിക്കുക. പിശാച് അവരെ കൊണ്ട് പോകരുത്. ഞാൻ പറഞ്ഞു വന്നത് കളയേണ്ട കല്ലെന്താണെന്ന് അറിയാമോ? നിന്റെ ജീവിതത്തിൽ, നിന്റെ നടപ്പിന്റെ അകത്ത്, നിന്റെ വിശ്വാസത്തിൽ കുഴപ്പമൊന്നുമില്ല, നടപ്പിന്റെ അകത്ത് നിനക്കറിയാം എന്താ കളയേണ്ടതെന്ന്, കളഞ്ഞാക്കണം. നിന്റെ പരസ്പരമുള്ള ബന്ധത്തിന്റെ അകത്ത് സഹവിശ്വാസിയായിട്ട് പ്രാർത്ഥിക്കാനും കൂട്ടായ്മ പാലിക്കാനും പറ്റുന്നില്ലെങ്കിൽ കൺസിസ്റ്റൻ്റ്, വല്ല ഒരു ദിവസം സംഭവിക്കുന്ന കാര്യമല്ല, കൊല്ലങ്ങളായിട്ട് സംഭവിക്കുന്നില്ലെങ്കിൽ നീ വീണ്ടും ജനിച്ചോ എന്ന് ചിന്തിക്കണം. നീ ശരിക്കും യേശുവിന്റെ പൈതലാണെന്ന് ചിന്തിക്കണം. എന്നുവെച്ചാൽ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം നിന്റെ അകത്ത് കാണും, അതിന്റെ അകത്ത് ദൈവത്തിന്റെ ക്ഷമിക്കുന്ന സ്നേഹം കാണും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. മനുഷ്യന്റെ ബലഹീനത നോക്കി നീ ചൂഷണം ചെയ്യുകയില്ല, കൂടെ നിന്ന് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കും. അങ്ങനെയുള്ളവനെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽ മറക്കരുത്, കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. Praise the Lord. Hallelujah. ഒന്ന് യോഹന്നാൻ രണ്ട്, നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഒന്ന് യോഹന്നാൻ ഒന്ന് വായിച്ചു വാങ്ങണം. രണ്ടാം അധ്യായം, ഒന്ന് യോഹന്നാൻ രണ്ടാം അധ്യായം അതിന്റെ നാലും അഞ്ചും വാക്യം വായിച്ചു. 1 John 2:4-5.
അവിടുത്തെ അറിയുന്നു എന്ന് പറയുകയും അവിടുന്ന് കൽപ്പിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാണ്.
മതി. ഇനി 9-10 വായിച്ചു.
വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുന്ന ഒരുവൻ തന്റെ സഹോദരനെ വെറുക്കുന്നുവെങ്കിൽ അയാൾ ഇന്നും ഇരുട്ടിൽ തന്നെ. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ ജീവിക്കുന്നു, ഇടറി വീഴുവാൻ അവനിൽ കാരണമൊന്നുമില്ല.
ശ്രദ്ധിച്ചോ, നീ വെളിച്ചത്തിലാന്ന് പറയും, സഹോദരനോട് ദേഷ്യമാണെങ്കിൽ നീ ഇരുട്ടില്ല. ഹല്ലേലൂയ. ആദ്യം സ്തോത്രം പറയുന്ന ഒരു മെസ്സേജ് എല്ലാം തോന്നുന്നല്ലേ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പാസ്റ്റർ, ഈ ഭാഗം ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാമോ? ഒരു വിടുതൽ സന്ദേശത്തിൻ്റെ അകത്തോട്ട് വരാമോ? ഈ ഭാഗം ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തേ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ കല്ലുകൾ, വേണ്ടാത്ത കല്ലുകൾ എന്താ? ദോഷം ചെയ്യുന്ന കല്ല്, മുറിപ്പെടുത്തുന്ന കല്ലുകൾ. കളഞ്ഞാലേ ഉള്ളൂ നിന്റെ അകത്ത് ഫലം പുറത്തു വരുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ആമേൻ. രണ്ടാമത്തെ കല്ല്, 1 Samuel 17:40. 1 Samuel 17:40. എത്ര പേര് വിശ്വസിക്കുന്ന ദൈവം നിനക്ക് ഫലം തരുമെന്ന്? ആത്മീയമായിട്ട് മാത്രമല്ല, ഭൗതികമായിട്ടും എല്ലാം ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? ആമേൻ. കർത്താവ്, നീ ആകാശത്തെ പക്ഷികളെ നോക്കി, അവര് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, എന്നാൽ ഞാൻ അവർക്ക് വേണ്ടി കരുതുന്നു അല്ലേ? വയലിലെ പുഷ്പങ്ങളെ നോക്കി, ഞാൻ അവർക്ക് വേണ്ടി അല്ലേ? ഒന്നും അല്ലെങ്കിൽ നീ ഒന്ന് കൊതുകിനെ നോക്കിക്കേ. കൊതുകിനെ അടിക്കുമ്പോൾ തന്നെ എപ്പോഴെങ്കിലും ചോര പുറത്തു വരാത്ത കൊതുകിനെ കണ്ടിട്ടുണ്ടോ? കൊതുകിന് പോലും ദൈവം കരുതുന്നു. നീ അടിക്കുമ്പോ അതിന്റെ അകത്ത് ചോര പുറത്തു വരുന്നെന്താ? അതവന്റെ വയറ് ഫുള്ളാ, അവൻ കുടിച്ചിരിക്കുക. അപ്പൊ കൊതുകിന് പോലും ദൈവം കരുതുന്നെങ്കിൽ എത്ര അധികമായിട്ട് എന്നെയും നിന്നെയും ദൈവം കരുതുമെന്ന് ഇന്ന് പകൽക്കാലം നീ മനസ്സിലാക്കിക്കോണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ടാമത്തെ കല്ലേതാണ്? 1 Samuel 17:40.
ദാവീദ് തന്റെ വടി കയ്യിലെടുത്തു, അരുവിയിൽ നിന്ന് 5 മിനുസമുള്ള കല്ലും തിരഞ്ഞെടുത്ത് തന്റെ ഇടയസഞ്ചിയുടെ ഉറയിലിട്ടു.
ആ, ശ്രദ്ധിച്ചോ, മൂന്ന് കാര്യം എന്ന് പറയുന്നുള്ളൂ. ദാവീദ് കയ്യിലൊരു കല്ലെടുത്തു, കല്ല് 5 എണ്ണം എടുത്തു. ആ കല്ല് എന്തായിരുന്നു? ആ കല്ല് മലയുടെ മുകളിൽ ഏതോ വലിയ പാറക്കഷ്ണമായിരുന്നു. ഏതോ ഒരു സമയത്ത് അതൊന്ന് പൊട്ടി ഈ മലയുടെ മുകളിൽ നിന്ന് അവനൊന്ന് ഉരുണ്ടു ഉരുണ്ട് വേറെ കല്ലുകൾക്കെ തട്ടി മിനുസുള്ള കല്ലായിട്ട് വന്ന് വെള്ളത്തിൽ വീണു. ഒരു സമയത്ത് ഏതോ കൊമ്പത്തെ ആളായിരുന്നു. ചിലർ നമ്മൾ ചോദിച്ചാൽ പറയല്ലേ, എടാ എന്റെ വീട്ടുപേര് ഇങ്ങനെയാണ്, എന്റെ BA LA LLB, പിന്നെ അങ്ങോട്ട് പോവാ നമ്മൾ അല്ലേ, നമ്മൾ ഇങ്ങനെ എല്ലാം കൊമ്പത്തെക്കാരെ പറയാനുള്ളു. അതൊന്നും കുഴപ്പമില്ല, ദൈവം അനുഗ്രഹിച്ചാണെങ്കിൽ. പക്ഷെ നീ അവിടെ നിന്ന് ഇറങ്ങി താഴ്ന്നൊന്ന് വരണം, എളിമപ്പെട്ടൊന്ന് താഴോട്ട് വരണം. വലിയ കല്ല് പൊട്ടി താഴോട്ട് വന്നു, അത് എവിടെയോ തകർന്നു, എവിടെയോ ഒത്തിരി ഉരുണ്ടു. ചിലവരൊക്കെ ചോദിക്കും, പാസ്റ്ററെ എന്റെ ജീവിതത്തിൽ ഇത്രയും കഷ്ടം എന്തുകൊണ്ട് വന്നു, ഇത്രയും പ്രയാസം എന്തുകൊണ്ട് വന്നു, ഇത്രയും തകർച്ച എന്തുകൊണ്ട് വന്നു. എവിടുന്നോ ദൈവം നിന്നെ പൊട്ടിച്ചത് എന്താണെന്നറിയാമോ? കർത്താവിന് നിന്നെ ഒന്ന് കയ്യിലെടുത്താ കൊള്ളാന്നുണ്ട്. നല്ല ദാവീദാകുന്ന എന്റെ യേശുവിന് നിന്നെ കയ്യിലൊന്ന് എടുത്താ കൊള്ളാന്നുണ്ട്. നിന്റെ അഹങ്കാരത്തിന് നീ താഴോട്ട് ഒന്ന് വാ. പ്രൈസ് ദി ലോർഡ്, ആമേൻ. വൈ ഡിഡ് ദിസ് ഹാപ്പൻ ടു മീ ലോർഡ്? എന്തുകൊണ്ട് ഇത് സംഭവിച്ചു കർത്താവേ? കർത്താവ് പറയുന്നത് എന്താണെന്നറിയാമോ? നീ വലിയൊരു പാറ കഷ്ണമായിരുന്നു, എന്നാൽ ഈ കല്ലിന്റെ പ്രത്യേകത അറിയാമോ? മൂന്ന് ക്വാളിറ്റിയാ. ഒന്ന്, കയ്യിൽ ഒതുങ്ങുന്ന കല്ല്. ആ വായി നോക്കിട്ട് പറ, കയ്യിൽ, ആ ദാവീദിന്റെ കയ്യിൽ ഒതുങ്ങണം ഇത്. ദാവീദിന്റെ കയ്യിൽ ഒതുങ്ങണം. വലിയ പാറ കഷ്ണം എടുത്ത കയ്യിൽ ഒതുങ്ങിയല്ല. എന്റെ കൂടെ ശുശ്രൂഷിക്കുന്നവരെ എനിക്ക് എന്റെ കയ്യിൽ പിടിക്കാൻ പറ്റണം. നമ്മളെക്കാട്ടും വെല്ലുവിളിയായിട്ട് കയ്യിന് പുറത്തേക്ക് നമുക്ക് പിന്നെ എങ്ങനെ, നമ്മൾ എങ്ങനെയാണ് ഇവനെ കൊണ്ടൊന്ന് ശുശ്രൂഷയ്ക്ക് പോകുന്നത്? ഇപ്പൊ ദാവീദ് എടുത്ത കല്ല് കയ്യിൽ ഒതുങ്ങുന്ന കല്ല, കയ്യിൽ ഒതുങ്ങുന്ന കല്ലാണെന്ന് പറ. നിങ്ങൾ കയ്യിൽ ഒതുങ്ങുന്ന കല്ലാണോ? രണ്ടീ കല്ലിന്റെ പ്രത്യേകം അറിയാമോ? ലക്ഷ്യസ്ഥലത്തേക്ക് പോകുന്ന കല്ല. വാതുറന്ന് പറ, ലക്ഷ്യസ്ഥലത്തേക്ക് പോകുന്ന കല്ല്. ഒരു ലക്ഷ്യമുണ്ട്, ലക്ഷ്യസ്ഥലത്തേക്ക് പോകുന്നതല്ല. ചുമ്മാ ഉരുണ്ടി പിടച്ച് വീണെന്ന് മാത്രമല്ല, ഇതിനൊരു ലക്ഷ്യമുണ്ട്. പൗലോസ് പറഞ്ഞു ഫിലിപ്പിയർ 3 അകത്ത്, ഞാൻ പഴയതിനെ മറക്കുന്നു, ദൈവം എന്നെ വിളിച്ച ശ്രേഷ്ഠ വിളി ലക്ഷ്യമായിട്ട് ഞാൻ മുന്നിൽ വെച്ച് ഞാൻ യേശുവിനെ നോക്കി മുന്നോട്ടോടുന്നു. കർത്താവ് വിളിച്ച പരമ വിധിക്കാൻ വിളിക്കനുസരിച്ച് അവൻ ഓടുക. ഒരു ലക്ഷ്യമുണ്ട്, ലക്ഷ്യമില്ലാതെ നടക്കുന്നവരല്ല. ഈ കല്ലിന്റെ പ്രത്യേകത, ഒന്ന്, യേശുവിന്റെ കയ്യിൽ ഒതുങ്ങണം. രണ്ട്, ഇതിനൊരു ലക്ഷ്യമുണ്ട്. അടുത്തിരിക്കുന്ന ലക്ഷ്യമുള്ള കല്ലായിരിക്കണം. നിന്റെ ലക്ഷ്യം എന്താ? ജീവിച്ചു മരിച്ചു എന്ന് പറയാൻ വേണ്ടിയാണോ? ഈ മൂന്നാമത്തെ കല്ലിന്റെ പ്രത്യേകത അറിയാമോ? ഇത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കല്ല. ഗൊലായത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോ ഗൊലായത്ത് പറഞ്ഞു, നിന്നെ ഇന്ന് ഞാൻ നശിപ്പിക്കും, തീർക്കും എന്ന് പറഞ്ഞു. ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്, യു ഹാവ് ഡിസ്പൈസ്ഡ് ദി ലോർഡ് ഗോഡ് ഓഫ് ഇസ്രായേൽ. നീ ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവത്തെയാണ് നീ നാണം ഡിസ്പൈസ് ചെയ്തത്. അതുകൊണ്ട് ഇന്ന് ദൈവം തന്നെ ദൈവത്തിന്റെ നാമത്തിന് മഹത്വം കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഗ്ലോറി അൺടു ദി നെയിം ഓഫ് ജീസസ്. ഈ കല്ലെന്ന് പറയുന്ന അറിയാമോ? ഹല്ലേലൂയ, കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന കല്ല. എന്റെ ബിസിനസ് കൊണ്ട്, എന്റെ കുടുംബ ജീവിതം കൊണ്ട്, ഹല്ലേലൂയ, ഗ്ലോറി അൺടു ദി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എന്റെ ആത്മീയ ജീവിതം കൊണ്ട്, എന്റെ ലൈഫിലുള്ളത് എല്ലാം കൊണ്ടും ഞാൻ കർത്താവെ അങ്ങേ മഹത്വപ്പെടുത്തും, അങ്ങേ മഹത്വപ്പെടുത്തും, അങ്ങേ മഹത്വപ്പെടുത്തും എന്ന് പറഞ്ഞാൽ നിന്നെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന്റെ മനസ്സ്, ദൈവത്തിന്റെ ഹൃദയം നിനക്കായി ചലിക്കും. പ്രൈസ് ദി ലോർഡ്, ഹീ വിൽ മൂവ് ഹിസ് മൈറ്റി ഹാൻഡ് ടു ബ്ലെസ് യു. Praise the Lord. Glory unto the name of Jesus. പൊട്ടി പൊളിഞ്ഞ് താഴോട്ട് വന്നെന്ന് മാത്രമല്ല, കയ്യിൽ ഒതുങ്ങി. Praise the Lord. ലക്ഷ്യസ്ഥലത്തേക്ക് ചെല്ലും. ദൈവത്തെ മഹത്വപ്പെടുത്തും. വാ, അങ്ങനത്തെ ഒരു കല്ലാൻ ആഗ്രഹമുള്ളവർ കരങ്ങൾ ഉയർത്തി കത്താവിന് സ്തോത്രം ചെയ്ത്. Praise the Lord. Hallelujah. മൂന്നാമത്തെ കല്ല്, അതോടെ നിർത്തുക. ശ്രേഷ്ഠമായ കല്ല്, അടുത്തേക്ക് നടത്തുക. ശ്രേഷ്ഠമായ കല്ല്, ശ്രേഷ്ഠമായ കല്ല്, ഏത്? ഡയമണ്ട്, വജ്രക്കല്ല്. അല്ലേ, വജ്രക്കല്ല് എന്നല്ലേ മലയാളത്തില്? വജ്രക്കല്ല്, ഡയമണ്ട്. ഈ ഡയമണ്ട് എന്ന് പറയുന്നത് കരി, കോള, കൽക്കരി,
കരി,
കരി, കൽക്കരി, കൽക്കരിയാ. മണ്ണിന്റെ അടിയിൽ കിടക്കുക, കൽക്കരിയ. ഇത് മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന ഈ കൽക്കരി പ്രഷർ കാരണം അതിനൊരു രൂപാന്തരം സംഭവിക്കും. ഈ കൽക്കരിയാണ് വജ്രക്കല്ലായി ഡയമണ്ടായി മാറുന്നത്. നമ്മൾ ഒരു സമയത്ത് എവിടെ ഒരു കുഴിക്കകത്ത് ഇരുട്ടിന്റെ അകത്ത് ഒത്തിരി പ്രഷർ അനുഭവിച്ച് കിടന്നതാ. നമ്മളോർക്ക് ഈ പ്രഷർ നമ്മളെ നശിപ്പിക്കാനാന്ന്. നമ്മുടെ പ്രഷർ കൂടി, നമ്മുടെ കൊളസ്ട്രോൾ കൂടി, നമ്മുടെ ഷുഗർ ലെവൽ കൂടി, അല്ലെ, നമ്മുടെ മനസ്സ് ടെൻഷൻ തുടങ്ങി പലതരം പ്രഷേഴ്സ് ചുറ്റിനും വന്നു. ഫാമിലി പ്രഷർ, ബന്ധങ്ങളിലുള്ള പ്രഷർ എല്ലാം ചുറ്റിനും വന്നു. ഇതിന്റെ അകത്ത് എന്റെ ദൈവം ഇത് നന്മയ്ക്കായി മാറ്റും, ഇതിന്റെ അകത്തുനിന്ന് എന്നെ ശ്രേഷ്ഠമായ ഒരു കല്ലാക്കി മാറ്റും എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുകയാണ്. ഇതിന്റെ അകത്തൂടെ എന്റെ രൂപാന്തരം സംഭവിക്കും. എന്റെ രൂപാന്തരം ഇതിന്റെ അകത്തൂടെ സംഭവിക്കും. ഇതിന്റെ അകത്തൂടെ എന്റെ രൂപാന്തരം സംഭവിക്കും. പ്രഷർ അനുഭവിക്കുമ്പോ നിന്നെ തകർക്കാനല്ല, അതിന്റെ അകത്തൂടെ നിന്നെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയാ. ഒരു പ്രഷറും ടെൻഷനും ഇല്ലെങ്കിൽ നീയൊക്കെ ദൈവത്തെ വിളിക്കുവോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്നും ആത്മാർത്ഥമായിട്ട് വചനം കേൾക്കുന്ന ആരാന്നറിയാമോ? കർത്താവേ, അങ്ങ് സംസാരിക്കണമേ, എന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, അങ്ങോട്ട് ഒരു വാക്ക് കേട്ടാൽ എനിക്ക് ധൈര്യത്തോടെ പോകാന്ന് പറഞ്ഞിരിക്കുന്നവൻ ശ്രദ്ധയോടെ വചനം കേൾക്കും. എന്നാൽ ഞായറാഴ്ച അല്ലേ എന്തൊരു പ്രസംഗം കേട്ടിട്ട് പോകാന്ന് പറയുന്ന ചുമ്മാ നോട്ട്സ് എടുത്തിട്ട് അവൻ പോകും. എന്നാൽ ഇന്ന് പകൽ കർത്താവെ സംസാരിക്കണമേ എന്ന് പറയുന്നവന്റെ അകത്തേക്ക് ദൈവത്തിന്റെ വചനം ശക്തിയായിട്ട് ചെന്നിട്ട് അവനെ രൂപാന്തരപ്പെടുത്തുവാനുള്ള കൃപ അതിന്റെ അകത്തൂടെ വ്യാപരിക്കുകയാണ്. ഇന്ന് പകൽ മനസ്സിലാക്കുന്നവർ ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചാലേ. പ്രൈസ് ദി ലോർഡ്. Hallelujah. Amen. Hallelujah. അത് കടുപ്പമുള്ള ഈ കൽക്കരി ഇരുട്ടി കിടക്കുന്നത്, മോൾവശം കാണാൻ മേലാതെ കിടക്കുന്നത്, ഒരു രൂപാന്തരം സംഭവിക്കുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ അകത്തൊരു രൂപാന്തരം സംഭവിക്കുന്നുണ്ടോ? ചിലവർക്കൊക്കെ എത്ര പ്രഷർ വന്നാലും ദൈവത്തെ വിളിക്കുകയല്ല. കുടുംബജീവിതത്തിന്റെ അകത്തൊക്കെ എത്ര കലക്ക് വന്നാലും എത്ര ഇരുട്ടാണെങ്കിലും അവൻ ചുമ്മാ ഇരിക്കുക. എന്നാൽ അതിന്റെ നടുവിൽ എന്നെ ദൈവം രൂപാന്തരപ്പെടുത്തും. ഇതിന്റെ അകത്ത് എന്നെ നല്ല ശ്രേഷ്ഠമായ തിളക്കമുള്ള വെളിച്ചമുള്ള നല്ലൊരു കല്ലാക്കി ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് എന്നെ എടുക്കുമെന്ന് ഉറപ്പുള്ളവൻ അതിന്റെ അകത്ത് ആരാധിക്കും, അതിന്റെ അകത്ത് ഉപവസിക്കും, അതിന്റെ അകത്ത് പ്രാർത്ഥിക്കും, അതിന്റെ അകത്ത് ദൈവപ്രവൃത്തി അവനിൽ കൂടെ ദൈവം വെളിപ്പെടുത്തി കാണിക്കും. മനസ്സിലായ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഡയമണ്ടൊക്കെ ആദ്യമേ കല്ലെടുത്തിട്ടൊന്ന് ചെത്തും അല്ലേ? യോഹന്നാനും നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടോ? വചനം അനുഗ്രഹമാണോ? ഈ കല്ല് എടുത്തിട്ട് ചെത്തും. യോഹന്നാൻ 15 യേശു പറഞ്ഞു മുന്തിരി വള്ളി അത് നന്നായിട്ട് ഫലം തരാൻ വേണ്ടി ചെത്തും. നിന്റെ ചെത്ത് കൂടുമ്പോ ദൈവം ഒന്ന് ചെത്തും. എന്തിനാ? കൂടുതൽ ഫലം തരാൻ വേണ്ടിയാ. അതായത് മുന്തിരിവള്ളി ചെത്തിയില്ലെങ്കിൽ ഇവനിങ്ങനെ പൊങ്ങി പൊങ്ങി പോയിട്ട് വല്ല ഇലക്ട്രിസിറ്റി പോസ്റ്റിലൊക്കെ പോയി കത്തി അവന്റെ പരിപാടി തീരും. മുന്തിരിവല്ലി കൊലച്ച് താഴോട്ട് കിടക്കേണ്ടതാ. അപ്പൊ മുകളിലേക്ക് എങ്ങനെ പൊങ്ങി പോകുവാന്ന് തോന്നുമ്പോ മുന്തിരിത്തോട്ടത്തിലെ ആള് വന്നിട്ടൊന്ന് ചെത്തും. ഈ കല്ലും ഒന്ന് ദൈവം ഒന്ന് ചെത്തും. ദൈവം ചെത്തുന്നത് നന്മയ്ക്കാ. നീ വല്ല ഇലക്ട്രിസിറ്റി പോസ്റ്റിലും പോയി കത്തി തീരാതിരിക്കാൻ വേണ്ടി, ഫലമുള്ളതായി തൂങ്ങിക്കിടക്കാൻ വേണ്ടി ദൈവം ചെത്തുമ്പോ ദൈവത്തിന് സ്തോത്രം പറഞ്ഞോണം. അതിൻ്റെ അകത്ത് ചെറിയൊരു വേദന ഉണ്ടെങ്കിലും അത് നിനക്ക് സൗഖ്യമാ, അനുഗ്രഹമാ, വിടുതലാണ്. It is said that only a diamond can shape another diamond. ഒരു വജ്രക്കല്ലിനെ വേറൊരു കല്ലിനെ ഷേപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നല്ലൊരു ഒരു ജീവനുള്ള കല്ലാക്കി ദൈവത്തിന് ശ്രേഷ്ഠമായത് വെക്കണമെങ്കിൽ ദൈവദാസന്മാരോട് ചേർത്ത് നിർത്തിയിട്ട് നിന്നെ ഒന്ന് ഷാർപ്പൻ ചെയ്യും. തന്നെ കിടന്നുകൊണ്ട് നീ ഷാർപ്പായില്ല, തിമോത്തി പൗലോസിനോട് നടന്നു, ഏലിയാവ് എലൈഷയോട് നടന്നു, എലൈഷ എലൈജയോട് നടന്നു, ജോശുവ മോശയോട് നടന്നു, പൗലോസിന്റെയും സിലാസിന്റെ കൂടെ ഒക്കെ ദൈവത്തെ ഭക്തന്മാരും നടന്നു. ബൈബിൾ പ്രമാണം എങ്ങനെയെന്നറിയുമോ? ദൈവത്തിന്റെ ദാസന്മാരുടെ കൂടെ നടക്കുക എന്നുള്ളതാ. അതിന്റെ അകത്താണ് നിന്നെ ദൈവം ഷാർപ്പൺ ചെയ്യുന്നത്. അവിടെയാണ് ദൈവം നിന്നെ മൂർച്ചയുള്ളതാക്കുന്നത്. അവിടെയാണ് ദൈവം നിനക്ക് ഹല്ലേലൂയ വജ്രക്കല്ലാക്കി മാറ്റുന്നത്. ക്രിസ്തുവാകുന്ന മൂലക്കല്ലിലേക്ക് ചേർത്തു പണിന്ന ജീവന്റെ കല്ലുകളാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വേണ്ടാത്ത കല്ലുകളെ പെറുക്കി കളയണം. നിന്നെ വലിയൊരു പാർക്കഷ്ണത്തിൽ നിന്നും പൊളിച്ചത് ആവട്ടെ കൊണ്ടുവന്നത് കർത്താവിനെ കയ്യിലെടുക്കാനെന്ന് മനസ്സിലാക്കണം. ലക്ഷ്യത്തിലേക്ക് അയക്കാനെന്ന് മനസ്സിലാക്കണം. ലക്ഷ്യമില്ലാതെ നടക്കാൻ വേണ്ടിയല്ല. മൂന്ന്, ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് മനസ്സിലാക്കണം. ശ്രേഷ്ഠ കല്ലാക്കാൻ വേണ്ടിയാണ് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് ദൈവം വിളിക്കുന്നത്. എന്താണെന്നറിയാമോ? നിന്നെ ചെത്തി മെനുക്കി ഒന്ന് ഷാർപ്പൺ ചെയ്ത് കർത്താവിന്റെ മഹത്വത്തിനായിട്ട് നിന്നെ പ്രദർശിപ്പിക്കുവാൻ മനസ്സിലാക്കിയ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഗ്ലോറി അൺടു ദി നെയിം ഓഫ് ജീസസ്. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. യേശുവാകുന്ന മൂലക്കല്ലിനോട് ചേർന്ന് പണിയുന്ന ദൈവസഭയ്ക്കകത്ത് ഒരു ജീവനുള്ള കല്ലാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുട്ടും മടക്കുകയോ എഴുന്നേറ്റ് നിൽക്കുകയോ ദൈവസന്നിധിയിൽ ചെയ്യാമോ? I rebuke that independent spirit in the name of Jesus. കളയേണ്ട കല്ലുകളെ കളയാൻ വേണ്ടി ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാമോ? നീ ശരിക്കും വീണ്ടും ജനിച്ചതാണോ? നിന്റെ വിശ്വാസം കറക്റ്റാണോ? യേശുവിൽ നീ വിശ്വസിക്കുന്നുണ്ടോ? ഒരു നിന്റെ പ്രാക്ടീസ് ലൈഫ് സ്റ്റൈൽ എന്താണ്? കർത്താവെ പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞ്, what is the pattern of your life? മൂന്നതിന്റെ ബാക്കിയുള്ളവരായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? ദൈവസഭയ്ക്കകത്ത് ബന്ധം എങ്ങനെയാണ്? അവരുടെ ബലഹീനത കണ്ടിട്ട് കുറ്റം പറയുന്നതാണോ, വിധിക്കുന്നതാണോ, കല്ലെറിയുന്നതാണോ? ആ കല്ലുകൾ കളഞ്ഞ് ദൈവദാസന്മാരുടെ അഭിഷിക്തരെതിരെ എടുക്കുന്ന കല്ലുകൾ കളഞ്ഞ് വേദനിപ്പിക്കുന്ന കല്ലുകൾ കളഞ്ഞ് മുറിപ്പെടുത്തുന്ന കല്ലുകൾ കളഞ്ഞ് നിങ്ങൾ തന്നെ വാ തുറന്നത് പ്രാർത്ഥിച്ച്, യേശുവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ച്, കണ്ണിലടച്ചു പ്രാർത്ഥിച്ച്. എളിമപ്പെടുവാൻ റെഡിയായി. കർത്താവിന് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന കല്ലായി, കർത്താവിന്റെ കയ്യിൽ ഒതുങ്ങുന്ന കല്ലായി. ഈ സഭയ്ക്കകത്തൊരു വിശ്വാസിയാണെങ്കിൽ പാസ്റ്ററിന്റെ കയ്യിൽ ഒതുങ്ങുന്നതാണെങ്കിൽ പാസ്റ്റർ നിന്നെ വല്ലതും പരമേപ്പിക്കാൻ പറ്റും. But if you're too independent, then how can? If you're too big, ഒതുങ്ങുന്ന കല്ലായി. ഒരു ലക്ഷ്യമുണ്ട്, യേശു വരുന്നതുവരെയും കർത്താവിന് വേണ്ടി ഫലം തരുന്ന സഭയായിരിക്കണം, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നതായിരിക്കണം. യേശു വരുന്നതുവരെയും, അല്ലെങ്കിൽ കർത്താവ് നമ്മളെ വിളിക്കുന്നതുവരെയും. I rebuke that independent spirit in the name of Jesus. I rebuke it in the name of the Lord. Depart from this church. കയ്യിൽ ഒതുങ്ങുന്നതായി, കുടുംബജീവിതത്തിനകത്ത് ഒതുങ്ങുന്നതായിരിക്കും, ക്ഷമിക്കുന്നതായിരിക്കും. ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി, നിന്റെ പേര് വലുതാകാൻ വേണ്ടിയോ, നിന്റെ കാര്യത്തിനല്ല, ദൈവത്തിന്റെ നാമം, യേശുവിന്റെ നാമം ഉയർത്തപ്പെടുക, നിന്റെ ജീവിതത്തിൽ കൂടി യേശുവിന് മഹത്വം വരുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. നിന്റെ പേര് പറയാനല്ല, നിന്റെ വിഷയത്തിലല്ല, യേശുവിന്റെ നാമം നിൽക്കൂടെ മഹത്വപ്പെടണം. ലക്ഷ്യമുണ്ട്, യേശു മഹത്വപ്പെടണം, യേശു മഹത്വപ്പെടണം. ഒരു വജ്രക്കല്ലായി മാറുവാൻ, ശ്രേഷ്ഠകല്ലായി മാറുവാൻ ഏൽപ്പിച്ചു കൊടുത്ത്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നിന്ന് പകലുവാ, ഒളിച്ചിരിക്കുന്ന സ്ഥലത്തു നിന്നും ഇരുട്ടിൽ നിന്ന് പുറത്തുവാ. ദൈവം നിന്നെ ചെത്തി, നിന്നെ നിന്നെ നന്നാക്കട്ടെ, ഫലം തരുന്നതാണ്. ടേക്ക് ദ കറക്ഷൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് വെൽ. അഭിഷിക്തർ നിന്നെ കറക്റ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് എടുത്ത് അന്ന് ഈ ഫലം പുറത്തു വരും. Lift your hearts to him and pray. Jesus, Kartava Yeshuve, anga jeevanulla devamana, angade kayil odungana oru jeevitham aakiyane maatrame ende kudumbatheyum enikkulladellam Yeshuve njan angade karangalilekku samarpikkunnu. ende jeevithathile oro thettukalum koravukalum paavangalum ennode shemikkaname. അങ്ങയുടെ പരിശുദ്ധമായ രക്തത്താൽ എന്നെ കഴുകണമേ. യേശുവേ, അങ്ങയുടെ കാൽക്കലാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ എന്നെ കഴുകണമേ. താങ്ക് യു ജീസസ്. ഞാൻ പിശാശുനെ ഉപേക്ഷിക്കുന്നു, ലോകത്തെ ഉപേക്ഷിക്കുന്നു, സാത്താനെ ഉപേക്ഷിക്കുന്നു, പാപത്തെ ഉപേക്ഷിക്കുന്നു, ഇരുട്ടിനെ ഉപേക്ഷിക്കുന്നു. യേശുവേ, അങ്ങാണ് എന്റെ വെളിച്ചം, അങ്ങയുടെ വെളിച്ചത്തിൽ നടക്കുവാൻ എന്നെ സഹായിക്കണമേ. കൂട്ടായ്മയിൽ നടക്കുവാൻ എന്നെ സഹായിക്കണമേ. സ്നേഹത്തിൽ നടക്കുവാൻ എന്നെ സഹായിക്കണമേ. വിശുദ്ധിയിൽ നടക്കുവാൻ എന്നെ സഹായിക്കണമേ. പ്രാർത്ഥനയിൽ നടക്കുവാൻ, ആരാധനയിൽ നടക്കുവാൻ എന്നെ സഹായിക്കണമേ. അഭിഷേകം ചെയ്യണമേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എന്റെ ജീവിതത്തിന് രക്ഷകനും നാഥനും യേശുവേ അങ്ങ് മാത്രമായിരിക്കണമേ. താങ്ക് യു ജീസസ്. Now lift your hands and praise him, praise him, praise him, praise him, praise him.
Hallelujah, praise you Lord, hallelujah,
praise him,
thank you Jesus,
praise him,
give him glory, hallelujah, we worship your name, we worship you,
praise him,
hallelujah, hallelujah.
Thank you Jesus. Let us stand up in our places this morning. Hallelujah. Thank you Lord. കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം നമുക്ക്. Thank you Jesus. Worship him. Let his presence move upon your life.
Dare not trust the sweetest frame.